അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അനിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഇതാണ് ഹദീസ്. ഹദീസിന്റെ അർത്ഥം അൽ മർഉ, ഒരു മനുഷ്യൻ, അലാ ദീനി ഖലീലിഹി, ഖലീൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ മാന സദീഖ്, റഫീഖ്, സാഹിബ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. തന്റെ കൂട്ടുകാരന്റെ, അവിടെ ദീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദത്ത്, ത്വരീഖ്, മൻഹജ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും, ആദർശത്തിലായിരിക്കും, നിലപാടിലായിരിക്കും, മാർഗത്തിലായിരിക്കും. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കണം. യൻദുർ ഇവിടെ നോക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം യതഅമ്മൽ വയതദബ്ബർ, അവൻ പരിശോധിക്കണം, അവൻ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. മൻ യുഖാലിൽ, ആരെയാണ് അവൻ ഖലീലായി സ്വീകരിക്കുന്നത്, ആരെയാണ് അവൻ കൂട്ടുകാരനായി സ്വീകരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കണം. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ആദർശത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരാളെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നന്നായി ചിന്തിച്ചിട്ട് വേണം ഒരാളെ കൂട്ടുകാരനാക്കാൻ, ഒരാളെ കൂട്ടുകാരനായി സ്വീകരിക്കാൻ. ഒരാളുടെ സ്വഹ്ബത്ത് അല്ലെങ്കിൽ ഒരാളുടെ സ്വദാഖത്ത്, അത് വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അർത്ഥം. ഈ ഹദീസിനെ ഷർഹ് ചെയ്തുകൊണ്ട് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഹാദ യദുല്ലു അലാ അന്നൽ ഖലീല ഫിൽ ഗാലിബി യുവസ്സിറു അലാ ഖലീലിഹി ഫീ ദീനിഹി വഅഖ്ലാഖിഹി. ഈ ഹദീസ് അറിയിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരാൾ അവന്റെ കൂട്ടുകാരനിൽ സ്വാധീനമുണ്ടാക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കുന്നത് അത് അവന്റെ ഫ്രണ്ട്സായിരിക്കും, അവന്റെ കമ്പനിയായിരിക്കും, അവന്റെ ഫ്രണ്ട്ഷിപ്പായിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും വിനോദ് പറയുന്നത് ഏതൊക്കെ ഫീ ദീനിഹി വഅഖ്ലാഖിഹി, അവന്റെ ദീനിലും അവന്റെ അഖ്ലാഖിലും സ്വാധീനമുണ്ടാക്കാൻ അവന്റെ കൂട്ടുകാരെ സാധിക്കും. ഫലുർ അൽ മുഅ്മിനു അഖില്ലാഹു വഅഹിബ്ബാബഹു ഹത്താ യഖ്താറഹും. അതുകൊണ്ട് അവൻ ആരെയാണ് കൂട്ടുകാരനാക്കിയിട്ടുള്ളത്, സ്വദീഖാക്കിയിട്ടുള്ളത്, ഹബീബാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരും നോക്കണം. ഹത്താ യഖ്താറഹും, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അവരെ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. കണ്ടവരൊക്കെ കൂട്ടുകാരനാക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമല്ല എന്നുള്ളത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അവനെന്ത് ചെയ്യണം, അവരെ തെരഞ്ഞെടുക്കണം, കൂട്ടുകാരനെ തെരഞ്ഞെടുക്കണം. ഈ ഒരു രീതി, ഇത് ഇസ്ലാം അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം അവന്റെ ദീനിൽ, അവന്റെ ഖുലുഖിൽ, ഒരു മനുഷ്യന്റെ അഖീദയിൽ വരെ സ്വാധീനിക്കാനുള്ള ശക്തി, മുഅ്മിനായ ഒരാളെ കാഫിറാക്കാൻ, ശരിയായ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ആ സുന്നത്തിൽ നിന്ന് അയാളെ ബിദഅത്തിലേക്ക് കൊണ്ടുപോകാൻ, അയാളെ മുബ്തദി ആക്കാൻ, നന്മ ചെയ്ത് മനുഷ്യൻ ജീവിക്കുന്ന ഒരു മനുഷ്യനെ തിന്മ ചെയ്യുന്നവനാക്കി തീർക്കാൻ, ഇതിലൊക്കെ സാധിക്കും. അവർക്ക് ഒരു സുഹൃത്തിന് സാധിക്കും. അപ്പൊ അവന്റെ ദീനില്, അവന്റെ ഖുലുഖില്, അവന്റെ ഇബാദത്തുകളില്, അവന്റെ അഖീദയിൽ വരെ സ്വാധീനിക്കാൻ ആർക്ക് പറ്റും, അവന്റെ സുഹൃത്തുക്കൾക്ക് സാധിക്കും എന്നുള്ളത് ആരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ആ ഹദീസിനെ. അതുകൊണ്ടാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയണം, വയകൂനു മഅമൻ തുറാ മിൻഹു അൽഅഅമാലു തയ്യിബ വസീറത്തുൽ ഹമീദ. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ, നല്ല സീറത്തുള്ള, നല്ല സ്വഭാവമുള്ള ആളുകളെ കൂട്ടുകാരനായി സ്വീകരിക്കാൻ, അങ്ങനെ ഉള്ള ആളുകളെയാണ് കൂട്ടുകാരനായി സ്വീകരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. എന്നുള്ളത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിരുന്നു. അപ്പോ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഇതാണ്. ബിലാൽ ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ ഒരു ബന്ധത്തിന്റെ, ഈ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, അഹുൻ ലക കുല്ലമാ ലഖൈക ദക്കറക ബിഹല്ലിക മിനല്ലാഹി ഖൈറുൻ ലക മിൻ അഖിൻ കുല്ലമാ ലഖൈക വളഅ ഫീ കഫിക ദീനാറൻ. എന്താ പറഞ്ഞത്? നിന്നെ കണ്ടുമുട്ടുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സഹോദരൻ, ആ ഒരു സഹോദരനാണ് നിനക്ക് ഖൈർ. നിങ്ങൾ തമ്മിൽ ഏത് സന്ദർഭത്തിൽ കണ്ടുമുട്ടുന്നു ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കും. തൗഹീദിനെ കുറിച്ച്, ഇബാദത്തുകളെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച്, സ്വർഗത്തിനെ കുറിച്ച്, നരകത്തിനെ കുറിച്ച്, നന്മയെക്കുറിച്ച്, തിന്മയെക്കുറിച്ച്. അപ്പൊ നിന്നെ കണ്ടുമുട്ടുമ്പോഴെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ഓഹരിയെക്കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുഹൃത്താണ്, നിന്റെ കയ്യിൽ ദീനാറ് വെച്ചു തരുന്ന ഒരു സുഹൃത്തിനേക്കാൾ നിനക്ക് നല്ലത്. ഇത് ഹില്യയിൽ ഉദ്ധരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ്. നമ്മളെ കണ്ടുമുട്ടുമ്പോൾ ഒരാൾ നമുക്ക് പണം തരുന്നുണ്ട്, ഏത് സന്ദർഭത്തിൽ കണ്ടുമുട്ടിയാൽ എന്തെങ്കിലും ഒന്ന് തരും. അങ്ങനത്തെ കൂട്ടുകാരോടായിരിക്കും നമുക്ക് വളരെയധികം ഇഷ്ടം. അവരോട് ഫ്രണ്ട്ഷിപ്പാകാനും അവരോട് കമ്പനിയാകാനും അവരോട് നമുക്ക് നല്ല താല്പര്യമായിരിക്കും. അവരെ കണ്ടുമുട്ടുന്നത് സന്തോഷമായിരിക്കും. പക്ഷേ ബിലാൽ ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള ഒരു സഹോദരനേക്കാൾ, സുഹൃത്തിനേക്കാൾ നിനക്ക് നല്ലതെന്താണ്? നിന്നെ കണ്ടുമുട്ട, ഏത് സന്ദർഭത്തിൽ നിന്നെ കണ്ടുമുട്ടുന്നോ ആ സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിന്റെ ഓഹരിയെക്കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സഹോദരനാണ് നിനക്ക് ഖൈർ. എത്രമാത്രം അർത്ഥവത്തായ ഒരു വാചകമാണ് ഇത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കാരണം നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ഓരോരുത്തരും അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ചരിത്രത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അബൂ ത്വാലിബിന്റെ സംഭവം. ഒരു മനുഷ്യന്റെ നിലപാടിൽ ഒരാൾക്ക് അവന്റെ കൂട്ടുകാരന് എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അബൂ ത്വാലിബിന്റെ ഖിസ്സ. തഫ്സീറുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബിന്റെ മരണത്തിന്റെ സന്ദർഭം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അബൂ ത്വാലിബിനെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാ സപ്പോർട്ടും കൊടുത്ത ഒരാളാണ് അദ്ദേഹം. ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു, പിന്നാലെ വിടാതെ കൂടി. ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും അബൂ ത്വാലിബിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അബൂ ത്വാലിബിനോട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ അഷ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൂടെ, ആ ഒരു കലിമത്ത് വെച്ചുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് താങ്കൾക്ക് വേണ്ടി ഷഹാദത്ത് പറയാൻ പറ്റും. അബൂ ത്വാലിബിന്റെ തൊട്ടടുത്ത് ആരുണ്ടായിരുന്നു? അബൂ ജഹലുണ്ട്, അബ്ദുല്ലാഹിബ്നു അബീ ഉമയ്യത്ത് ഉണ്ട്. അറിയാലോ ആരാന്നുള്ളത്? അബൂ ജഹലുണ്ട്, അബ്ദുല്ലാഹിബ്നു അബീ ഉമയ്യത്തുണ്ട്. ഇവ രണ്ടുപേരും അപ്പുറത്തിരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? യാ അബാ ത്വാലിബ് അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിഫ്. അബ്ദുൽ മുത്തലിബിന്റെ ആ മാർഗത്തെ നീ വെറുക്കുകയാണോ? അത് വെടിഞ്ഞുകൊണ്ട് മരിച്ചു പോവുകയാണോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹദീസിൽ കാണാം. ആ സന്ദർഭത്തിൽ അപ്പുറത്തിരുന്നിട്ട് അബൂ ജഹലും അബ്ദുള്ള ഇദും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അബു യാ അബാ ത്വാലിബ് അതർഗബ് അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തെ, അബ്ദുൽ മുത്തലിബിന്റെ ആ മാർഗം, ആ മാർഗത്തെ നീ വെറുക്കുകയാണോ? അതിനൊഴിവാക്കിക്കൊണ്ട് മരിച്ചു പോകാം. അവസാനം എന്താ സംഭവിച്ചത്? അബൂ ത്വാലിബ് മരണപ്പെടുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് മരണപ്പെടുന്നത്? അബൂ ത്വാലിബ് മരണപ്പെട്ടു പോകുന്നത്. ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ്, അബൂതോലിബിന്റെ ഈ രണ്ട് സുഹൃത്തുക്കൾ അബൂജഹലും അബ്ദുല്ലാഹിബിൻ അബി ഉമയ്യത്തും ആ കാഫിറായിക്കൊണ്ട് അബൂതോലിബ് മരണപ്പെട്ടു പോകാൻ അല്ലെ ഇവ രണ്ടുപേരും കാരണക്കാരായി തീർന്നു എന്നുള്ളതാണ് ഈ ഹദീസിന് മനസ്സിലാകുന്നത്. വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തെ വിട്ടെറിഞ്ഞു പോകുകയാണോ, അങ്ങനെയാണോ മരണപ്പെട്ടു പോകുന്നത്? അവസാനം അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ തന്നെ ആര് മരണപ്പെട്ടാണ്? അബൂതോലിബ് മരണപ്പെട്ടാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഫ്രണ്ട്സുകൾ അവന്റെ കൂട്ടുകാര് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ കാഫിറായിക്കൊണ്ട് മരിച്ചു പോകണം, അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു സംഭവം. രണ്ടാമത്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. യൗമയാസൂലിസബീല എന്ന് പറയുന്ന ആയത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ആയത്തിന്റെ അർത്ഥം? വയവുമയാലിമു അലായദേഹി, അക്രമി അവന്റെ രണ്ട് കൈകളും കടിക്കുന്ന ദിവസം അവൻ പറയും, യാ വൈലത്ത ലൈതനി ലമത്തഹിദു ഫുലാനൻ ഖലീല. എന്താ അയാൾ പറഞ്ഞത്? നല്ല ശ്രദ്ധിച്ചോ, അയാൾ പറഞ്ഞത് എന്താ? പരലോകത്ത് വെച്ചിട്ട് അക്രമി കൈ കടിക്കുക, പരലോകത്ത് വെച്ചുകൊണ്ട് അയാൾ പറയണത് ഇന്ന ആളെ ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് പരലോകത്ത് വെച്ച് ആലോചിച്ചിട്ട് കാര്യമല്ല, പരലോകത്ത് വെച്ച് ചീത്ത കൂട്ടുകാരനെ സ്വീകരിച്ച, അത്തരത്തിലുള്ള കമ്പനിയിൽ ജീവിച്ച, ഫ്രണ്ട്ഷിപ്പിൽ ജീവിച്ച ഒരാൾ പരലോകത്ത് വന്നിട്ട് വിലപിക്കുകയാണ്, ഇന്ന ആളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാരണം എന്താ? ലഖദ് അളന്നനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, ദിക്ർ എനിക്ക് വന്നെത്തിയതിനു ശേഷം ആ ദിക്റിൽ നിന്ന് അവൻ എന്നെ വഴിതെറ്റിച്ചു, അവൻ എന്നെ വഴിതെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. ദിക്ർ എനിക്ക് വന്നു കിട്ടിയതിനു ശേഷം അവൻ എന്നെ വഴിതെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. ആര്? ആ കൂട്ടുകാരൻ. അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് 26-ാമത്തെ ആയത്തിൽ പറഞ്ഞ എന്താ? 27-ാമത്തെ ആയത്തിൽ 27, 28, 29-ാമത്തെ ആയത്ത് അത് അയാൾ പറയുന്നുണ്ട്, യഖൂലിയാലിത്തനിത്തഖദ്തു മഅ റസൂലി സബീല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ, ആ റസൂലിന്റെ മാർഗം, ആ റസൂലിന്റെ കൂടെ ഒരു മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷെ ഞാൻ ഇന്ന ആളുടെ മൻഹജ സ്വീകരിച്ചത്, ഇന്ന ആളുടെ മാർഗമാണ്, ഇന്ന ആളുടെ ആദർശമാണ്, നിലപാടാണ് സ്വീകരിച്ചത്. അവൻ എന്നെന്താ ചെയ്തത്? ദിക്ർ എനിക്ക് വന്നു കിട്ടിയതിനു ശേഷം ആ മാർഗത്തിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ദുനിയാവിൽ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരെയും നമുക്കറിയാം, ദഅവാ രംഗത്ത് വളരെ സജീവരായിട്ട് എല്ലാത്തിനും ഉണ്ടായിരുന്ന പല ആളുകളും ഇന്നവർ ആ രംഗത്ത് കാണാനില്ല, എല്ലാത്തിനും അവർ സജീവരായിരുന്നു. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, അതല്ലെങ്കിൽ ദഅവയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരികയാണെങ്കിൽ അവരുടെ വാഹനവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്, സാമ്പത്തികമായിട്ട് സഹായിക്കാൻ, ഇങ്ങനെ ദഅവാ രംഗത്ത് സജീവമായിട്ട് നിലകൊണ്ടിരുന്ന പലരും അവരതിൽ നിന്ന് പിന്മാറാനുള്ള കാരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും, അവരുടെ കമ്പനി മാറും. ഈ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവരായിരുന്ന പലരും ഇന്ന് പലവിധ രാഷ്ട്രീയ പരിപാടികളിലും സജീവരാണ്. എന്താ സംഭവിച്ചത്? അവന്റെ സുഹൃത്ത് മുഖേന, അവന്റെ കമ്പനി മുഖേന, അവന്റെ ഫ്രണ്ട്ഷിപ്പ് മുഖേന. അപ്പൊ ഈ ദഅവാ പ്രവർത്തന രംഗത്ത് നിന്ന് പോലും ഒരാളെ മാറ്റിക്കളയാൻ അവന്റെ ഫ്രണ്ട്ഷിപ്പിന് സാധിക്കുന്നുവെങ്കിൽ ഇന്നവർക്ക് ഇതുമായിട്ട് ബന്ധമല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ ഇന്ന് മറ്റു പല മാർഗങ്ങളിലും മറ്റു പല മേഖലകളിലും അവർ ഇന്ന് സജീവരായിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, എന്താ അവിടെ സംഭവിച്ചത്? അവന്റെ സുഹൃത്തിലൂടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളിലൂടെ, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്ഷിപ്പിലൂടെ അവർ തെറ്റിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്താ? ഓരോരുത്തരും അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഒന്നാമതായിട്ട് പറഞ്ഞ ഹദീസ് എന്താ? അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് കൂട്ടുകാരാക്കുന്നത് എന്നുള്ളത് നോക്കട്ടെ. ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളിക്കൊക്കെ നന്നായിട്ട് പൈസ കൊടുത്തിരുന്ന ആളുകളാണ്. ഇങ്ങനെ ദീനി സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, ഇങ്ങനെ ദൈവത്തിന്റെ മാർഗത്തിൽ. പക്ഷെ പലരും അതിന് മടി കാണിക്കാനുള്ള ഒരു കാരണം എന്താണ്? അവരുടെ സുഹൃത്തുക്കളാണ്, അവരുടെ കമ്പനിയാണ്, അതാരുമാകാം. ഏയ്, അതിനൊക്കെ എന്തിനാണ് വെറുതെ പൈസ ചെലവാക്കുന്നത്? അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം കൊടുത്തിരുന്ന പലരും പിശുക്കന്മാരെ മാറി. ഇത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അതേപോലെ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന ആളുകൾ ഇന്ന് അവർക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്തേ കാരണം? അവരുടെ ഫ്രണ്ട്ഷിപ്പ്. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവനവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. എന്നാൽ ആ കൂട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ദീനുള്ള, നേരത്തെ ഇബ്നുബാസ് പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ നന്മകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ ഒരു യാത്ര പോവുകയാണ്, അവൻ നിസ്കരിക്കുന്നവനാണെങ്കിൽ അവന് നിസ്കരിക്കും. എന്നാൽ അവന്റെ കൂട്ടുകൂടല്, അവന്റെ കൂട്ടുകാര്, അവന്റെ ആ സദാഖത്ത്, നേരത്തെ പറഞ്ഞതുപോലെ ആ സുഹബത്ത്, നിസ്കരിക്കാത്ത ആളുകളുമായിട്ടാണെങ്കിൽ അവന് സ്വാഭാവികമായിട്ടും നിസ്കരിക്കൂല. ഇത് ജീവിതത്തിന്റെ എല്ലാ മാർഗത്തിലും ഇത് വരുന്നുണ്ട്. ഇൽമിന്റെ മജ്ലിസുകളിൽ, ദർസിന്, എവിടെ ദർസുകളിൽ ഉണ്ടെങ്കിലും പങ്കെടുത്തിരുന്ന ആളുകൾ എന്താ അവർക്ക് സംഭവിച്ചത്? അവർക്ക് വാഹനമുണ്ട്, ആരോഗ്യമുണ്ട്, ടൈമുണ്ട്, ആഴ്ചയിൽ ഒരു മണിക്കൂറാണ്. പക്ഷെ പലർക്കും വരാൻ സാധിക്കാത്തതിന്റെ കാരണം എന്താ? അവർക്ക് വണ്ടിയില്ലാത്തത് കൊണ്ടാണോ? അവർക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ? അല്ല, അവരുടെ ഫ്രണ്ട്ഷിപ്പ് മാറി. നന്മ ചെയ്തിരുന്ന ആള് പിന്നീട് തിന്മ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് പരലോകത്ത് വെച്ചിട്ട് ഒരാൾ വിലപിക്കുകയാണ്, ഞാൻ ഇന്ന ആളെ കൂട്ടുകാരനായി സ്വീകരിച്ചു പോയി, അവൻ ഞാൻ കൂട്ടുകാരനാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ദിക്കർ വന്നതിനു ശേഷം അവൻ എന്നെ ആ ദിക്കറിൽ നിന്നും തെറ്റിച്ചു കളഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവനെ തെറ്റിച്ചു കളഞ്ഞു. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ആരുടെ വിഷയത്തിലാണ്? അതേപോലെ തന്നെ വേറൊരാളുണ്ട്, അവന്റെ കൂട്ടുകാരൻ ആരാണ്? ഉബൈ ഇബ്ൻ ഖലഫ്. ഈ രണ്ടാളുകളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഈ ആയത്തിന്റെ ഷറഹുകളിൽ കാണാം, അതിന്റെ സബബുൻ നുസൂലായിട്ട് പറഞ്ഞിട്ടുള്ളത് കാണാം. ഈ രണ്ടാളുകളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. എന്താണ് ഇത് സംഭവം? ഈ പറഞ്ഞ രണ്ടാളുകൾ ആര്? ഉബൈ ഇബ്ൻ ഖലഫും ഉഖബത്ത് ഇബ്ൻ അബി മുഖൈത്തും. രണ്ടുപേരും കൂട്ടുകാരാണ്, ഫ്രണ്ട്സുകളാണ്. ഇതിൽ ഒരാള് ആര്? ഉഖബത്ത് ഇബ്ൻ അബി മുഖൈത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരാറുണ്ടായിരുന്നു. ഇതിന്റെ റിവായത്തുകൾ പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്, ഒരുപാട് റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ ഇമാം തബരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്തിൽ വന്നിട്ടുള്ളത്, അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഉഖബത്ത് ഇബ്ൻ അബി മുഖൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഞാനത് വായിച്ചുതരാം. കാന ഉഖബത്ത് ഇബ്ൻ അബി മുഹൈത്ത് ഖലീലൻ ലി ഉമയ്യത്ത് ഇബ്ൻ ഖലഫ്. ഉമയ്യത്ത് ഇബ്ൻ ഖലഫിന്റെ ഖലീലായിരുന്നു ഉഖബത്ത് ഇബ്ൻ അബി മുഹൈത്ത്. ഫാസ്ലമ ഉഖബ, അങ്ങനെ ഉഖബ മുസ്ലിമായി. ഇതിന്റെ ഒരു റിവായത്തിലുള്ളത്, ഫഖാല ഉമയ്യ, ഉമയ്യ പറഞ്ഞു, വജഹി മിൻ വജഹിക ഹറാമുൻ ഇൻ താബഅത മുഹമ്മദൻ. നീ മുഹമ്മദിനെ പിൻപറ്റുകയാണെങ്കിൽ ഞാനും നീയും തമ്മിലൊരു ബന്ധമല്ല, ഞാനും നീയും തമ്മിലൊരു ബന്ധമല്ല. ആരോട് പറഞ്ഞു? ഉഖബത്ത് ഇബ്ൻ അബി മുഹൈത്തിനോട് പറഞ്ഞു, ഞാനും നീയും തമ്മിലൊരു ബന്ധമല്ല. അപ്പൊ ഉഖബത്ത് ഇബ്ൻ അബി മുഹൈത്ത് എന്ത് ചെയ്തു? ഫകഫറ, ആള് ആണ് കാഫിറായി. ആലോചിച്ചു നോക്കൂ, മുസ്ലിമായവൻ കാഫിറായി. ആരാ കാരണക്കാരനായത്? അവന്റെ കൂട്ടുകാരന് ഉബൈ ഇബ്ൻ ഖലഫ്, അവൻ പറഞ്ഞുകൊടുത്തു ഗാഫിറായി. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോലും കൂട്ടുകാരെത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിവിടെ ആലോചിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് നഷ്ടപ്പെടാൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കാരണമായി തീർന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മ, അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കണം. അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നഷ്ടമായിരിക്കും. ദുനിയാവിലും നഷ്ടമായിരിക്കും, ആഖിറത്തിലും നഷ്ടമായിരിക്കും. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ വേറെയും റിവായത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു, പ്രവാചകനിൽ നിന്ന് കേൾക്കാറുണ്ടായിരുന്നു. അതിനെ തടഞ്ഞു. ആ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. യൗമ എന്നുള്ള ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ള വിഷയത്തിൽ വേറെയും ഒരു ആയത്തുകളിൽ വന്നിട്ടുണ്ട്. വേറെയും പല സംഭവങ്ങൾ, അദ്ദേഹം ആ മനുഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദ്യക്ക് വേണ്ടി ക്ഷണിച്ചു, ആ സദ്യയിൽ ഒരു ചെറിയ സംഭവം നടന്നു, വേറെ അങ്ങനെ ഒരുപാട് റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇവിടെ ആ കൂട്ടുകാരൻ അയാളെ സ്വാധീനിച്ചത്. ഇങ്ങനെ ചരിത്രത്തില് ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇബിൻ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മജ്മൂല് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഫൽ മുഹിമ്മു അന്നഹു യജിബു അലൽ ഇൻസാനിൽ ആഖിൽ, ബുദ്ധിമാനായ ഒരാൾക്ക് നിർബന്ധമാണ്, അൻ യുഫക്കിറ ഫി അസ്ഹാബിഹി ഹൽ ഹും അസ്ഹാബു സൂഇൻ, അവൻ അവന്റെ ഫ്രണ്ട്സുകളെ കുറിച്ച് ചിന്തിക്കണം, അവർ ചീത്ത ആളുകളാണോ. ഇബിൻ ഉസൈമി പറയണം അവന്റെ ഫ്രണ്ട്സുകളെ പറ്റി ആലോചിക്കണം. അപ്പൊ ഇത് ചെറിയൊരു കാര്യമല്ല. അവന്റെ കമ്പനിയെ പറ്റി അവൻ ചിന്തിക്കണം, ബുദ്ധിമാനായ ഒരാള്. അവന് ചീത്ത ആളുകളാണെങ്കിൽ ഫല്യുബ്ഇദ് അൻഹും, അവരിൽ നിന്ന് അകന്നു നിൽക്കണം. ലിഅന്നഹും അഷദ്ദു അദാഉൻ മിനൽ ജറബ്. ജറബ് എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ്. നമ്മളെ നാട്ടിൽ സാധാരണ പറയാറുണ്ട് ചരങ്ങും ചൊറിയും പിടിക്കുക എന്ന് പറയും. ആ ചൊറി പിടിക്കുന്നതിനാണ് ജറബ്. ആ രോഗത്തേക്കാൾ മാരകമാണ്, കഠിനമാണ് ഇത്തരത്തിലുള്ള ഫ്രണ്ട്സുകൾ. നമ്മുടെ ശരീരത്തിൽ ചരങ്കം ചോറി പിടിച്ച് അങ്ങനെ ഉണ്ടാവും. അതിനേക്കാൾ മാരകമാണ് ഇത്തരത്തിലുള്ള ഫ്രണ്ട്സുകൾ. അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് ഫ്രണ്ട്സാക്കുന്നത്, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണം. ഔ അൽഹു അസ്ഹാബു ഖൈരിൻ യഅ്മുറുനഹു ബിൽ മഅറൂഫി വനഹൗനഹു അനിൽ മുൻകർ വയഫ്തഹുന ലഹു അബ്വാബൽ ഖൈരി ഫഅലൈഹി ബിഹിം. എന്നാൽ അവർ നന്മ കൽപ്പിക്കുന്ന ഫ്രണ്ട്സാണോ, തിന്മ വിരോധിക്കുന്ന ഫ്രണ്ട്സാണോ, നന്മയുടെ വാതിലുകൾ തുറന്നു തരുന്ന ഫ്രണ്ട്സാണോ, ഫഅലൈഹി ബിഹിം, എങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സിനെയാണ് നീ ഫ്രണ്ട്സായിട്ട് സ്വീകരിക്കേണ്ടത്, നീ കൂട്ടുകാരനായിട്ട് സ്വീകരിക്കേണ്ടത്. കാരണം എന്താ, ഈ ഫ്രണ്ട്സുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കും. ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ, നമ്മുടെ പുതിയ തലമുറ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ നല്ല കുട്ടികളായി വളർന്ന പല കുട്ടികളും പെട്ടെന്ന് കാണാൻ മയക്കുമരുന്നിന് അടിത്തന്ന് അവർ കള്ളു കുടിക്കാൻ തുടങ്ങും, അവർ ബിയർ ഉപയോഗിക്കാൻ തുടങ്ങും, അശ്ലീലതകൾക്ക് അഡിക്റ്റായി തീരും, ഇങ്ങനെ പിന്നെ ഈ അധാർമികത പ്രവണതകൾക്ക് വിധേയരായിത്തീരുന്ന, അശ്ലീലതകൾ അടിമകളായിത്തീരുന്ന പല ചെറുപ്പക്കാരും. അതിന്റെ കാരണത്തെക്കുറിച്ച് പല കാരണങ്ങൾ ഉണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ഈ കമ്പനി ആയിരിക്കും, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഇത് വളരെ നന്നായിട്ട് ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇബ്നു സമീ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരസർ, അതിൽ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല്, ഇന്ന വല്ലാഹി മാ റഅയ്ന അർ-റജുല യുസാഹിബു മിനന്നാസി ഇല്ലാ മിസ്ലഹു വശക്കലഹു. നിങ്ങൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ, അവൻ അവരെപ്പോലായി തീരും, അവന്റെ രൂപത്തിലും അതേപോലെ. അവരേത് ആളുകളുമായിട്ടാണോ കൂട്ടുകൂടുന്നത്, ആ രൂപത്തിൽ പോലും അവരുടെ പോലെ ആയിത്തീരും. ഇത് നേരെ തിരിച്ചു സംഭവിക്കും, നിങ്ങൾ അതേപോലെ ആയിത്തീരും. അതൊരു അദ്ദേഹം പറഞ്ഞോ, ഇന്നാ വല്ലാഹി തീർച്ചയായും, മാർ അയിന നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഏത് ആരുമായിട്ടാണോ അവരുടെ സ്വഹബത്ത്, അവരുടെ കമ്പനി, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവര് അതേപോലെ ആയിത്തീരുന്നതായിട്ടെല്ലാം നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഫസ്വാഹിബു അസ്വാലിഹീന മിൻ ഇബാദില്ല, അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നും സ്വാലിഹീങ്ങളോട് നിങ്ങൾ കമ്പനി ഉണ്ടാക്കണം. ലഅല്ലകും അൻ തകൂനു മഅഹും ഔ മിസ്ലഹും, നിങ്ങൾ അവരെ പോലെ ആയേക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിത്തീർന്നേക്കാം. ഇത് അലിബാനയിൽ ഉദ്ധരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ്. അവരവരെ പോലെ ആയിത്തീരും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആരുമായിട്ടാണോ കമ്പനി കൂടുന്നത് അതേപോലെ ആയിത്തീരുന്നതായിട്ടല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അവരവരെ പോലെ ആയിത്തീരും. ഇപ്പൊ എത്രയോ ചെറുപ്പക്കാർ, എത്രയോ ആളുകൾ, താടി വളർത്താത്ത ആളുകൾ, അവരുടെ കമ്പനി മാറി, അവർ നല്ല സ്വാലിഹീങ്ങളായ ഫ്രണ്ട്സുകൾ സ്വീകരിച്ചപ്പോ അവർ താടി വെക്കാൻ തുടങ്ങി, വസ്ത്രത്തിന്റെ കാര്യത്തിൽ അവർക്ക് മാറ്റമുണ്ടായി, ഹറാം ഹലാലുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, വിദ്യാർത്ഥികൾ ഒഴിവാക്കി, യഥാർത്ഥ അഖൈദ സ്വീകരിച്ചു. ഇതൊക്കെ ഇതിന് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ്, ആ ഹദീസ് അതിന് തുല്യമായ മറ്റൊരു ഹദീസാണെന്ത്, രണ്ട് ആളുകളെ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചീത്ത കൂട്ടുകാരന്റെയും നല്ല കൂട്ടുകാരന്റെയും ഉദാഹരണം പറഞ്ഞു. അതിന് നല്ല കൂട്ടുകാരനെ പരിചയപ്പെടുത്തിയത് കഹാമിലിൽ മിസ്ക്, കസ്തൂരി വിൽക്കുന്ന ഒരാളെ പോലെയാണ്, നല്ല ഫ്രണ്ട്. ചീത്ത ഫ്രണ്ടാണെങ്കിൽ നാഫിഹുൽ കീർ, ഉലയിൽ ഊതുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ചീത്ത ഫ്രണ്ട്, ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം അതേപോലെയാണ്. നാഫിഹുൽ കീർ, അതിന്റെ അർത്ഥം കൊല്ലൻ എന്നൊക്കെ പറയാറുണ്ട്, തട്ടാൻ കൊല്ലൻ. അപ്പൊ നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം, ഇത് എത്ര നല്ലൊരു ഉദാഹരണമാണ്. എന്നിട്ട് പറഞ്ഞു, സുഗന്ധ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ കസ്തൂരി വിൽപ്പനക്കാരനാണ് അവന്റെ കൂട്ടുകാരനെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ഉണ്ടാകുക. മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ആ കസ്തൂരി വിൽപ്പനക്കാരന്റെ അടുത്ത് നിന്ന് കിട്ടും. ഒന്നെങ്കിൽ അയാൾ ആ സുഗന്ധം ഹദിയിട്ട് കൊടുക്കും, അയാൾ ആ സുഗന്ധത്തിൽ നിന്ന് എന്തെങ്കിലും അയാൾക്ക് കൊടുക്കും, അയാൾ ആ ശരീരത്തിൽ പുരട്ടി കൊടുക്കുക, ഹദിയിട്ട് കൊടുക്കുക ചെയ്യും. ഒന്നതാണല്ലോ. രണ്ടാമത്, ഇനി ഹദിയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പൈസ കൊടുത്ത് ആ മിസ്ക് വാങ്ങാം. ഇനി ഇത് രണ്ടും ഉണ്ടായിട്ടില്ലെങ്കിലും പിന്നെ അവിടെ എന്താ നടക്കുക, അയാളെ കൂടെ നടക്കുമ്പോൾ നല്ല സുഗന്ധമെങ്കിലും കിട്ടുമല്ലോ. ജസ്റ്റ് ആ നല്ലൊരു മിസ്കിന്റെ സുഗന്ധം ആസ്വദിച്ചൂടെ. ഇതേപോലെയാണ് ഒരു നല്ല കൂട്ടുകാരൻ. ആ നല്ല കൂട്ടുകാരന്റെയാണ് നടത്തം, ആ നല്ല കൂട്ടുകാരന്റെ റൂമിലാണോ, ആ നല്ല കൂട്ടുകാരനാണോ കമ്പനി, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ ആയിത്തരും. അയാളുടെ സ്വഭാവങ്ങൾ, അയാളുടെ രീതികൾ, അയാളുടെ എല്ലാം അയാളുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കും. ഏതുപോലെ, ഈ മിസ്ക് വിൽപ്പനക്കാരനെ പോലെയാണ്. ഉപകാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാവില്ല. ആ സുഗന്ധം ആസ്വദിക്കാൻ, അയാളുള്ള ആ നന്മ അതെങ്കിലും ആസ്വദിക്കാൻ, അതെങ്കിലും അയാൾക്ക് ഉപകാരപ്പെടും. എന്നാൽ ചീത്ത കൂട്ടുകാരൻ കൊല്ലനെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതാട്ടോ പറയണത്, കൊല്ലന്റെ അടുത്തുനിന്ന് രണ്ട് കാര്യങ്ങളാണ് കിട്ടുക ഹദീസിൽ വന്നതാണ്. ഒന്നെങ്കിൽ അയാളെ അടുപ്പിലൂതുമ്പോൾ തീപ്പൊരി വന്നിട്ട് നിന്റെ വസ്ത്രത്തിന് ദോരണ്ടാക്കാം. ഇനി അതല്ലെങ്കിൽ അവന്റെ അടുത്ത് പോയിരിക്കുമ്പോൾ അതല്ലേ കിട്ടുള്ളൂ, അയാളിങ്ങനെ ഉലയിൽ ഊതുമ്പോൾ തീപ്പൊരി പാറി അത് നിനക്ക് നിന്റെ ശരീരത്തിന് ദ്രോഹം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിന്റെ വസ്ത്രം കത്തിപ്പോകാം. ഹദീസിൽ വന്നിട്ടുള്ളത് അന്യുഹരിക സിയാബക്ക എന്നുള്ളതാണ്, നിന്റെ വസ്ത്രത്തിന് ഓട്ടുണ്ടാക്കാം. അതല്ലെങ്കിലോ അവിടെ ഉണ്ടാകുക എന്താണ്, ദുർഗന്ധമായിരിക്കും. ആ വെണ്ണീറിന്റെയും ആ ഊതുന്നതിന്റെയും ആ അതിന്റെയൊക്കെ ഒരു വൃത്തികെട്ട വാസനയാണ് അവിടെ നിന്ന് കിട്ടുക അല്ലെ. അയാള് ഇത് അടിച്ചിട്ട് പതപ്പിക്കുക. അപ്പൊ ആ വെണ്ണീറും ആ വൃത്തികെട്ട ഒരു വാസനയുമായിരിക്കും അയാളിൽ നിന്ന് കിട്ടുക. ഇല്ലെങ്കിലോ ഏറ്റവും ചുരുങ്ങിയത് ഈ ദുർഗന്ധം, അതല്ലെങ്കിൽ അല്ല തീപ്പൊരി പോന്നിട്ട് എന്റെ വസ്ത്രം തിരു ദോരണ്ടാക്കാം, ഉപദ്രവമല്ലാതെ കിട്ടില്ല. ഇതേപോലെയാണ് ചീത്ത കൂട്ടുകാരൻ. ഈ ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. എത്ര കൃത്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അവന്റെ അടുത്തുനിന്ന് ഉപദ്രവമല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ചില വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ പറയാറുണ്ട്, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കൂല, അവന്റെ കൂട്ടുകാരോട് പറയാറുണ്ട് അല്ലെ, ഇതൊന്ന് പറഞ്ഞു നോക്കാറ് അവന്റെ ഫ്രണ്ടിനോട് പറയും. കാരണം അവന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവന്റെ സുഹൃത്താണ്, ഇതൊരാണാണെങ്കിലും ഒരു പെണ്ണാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിലും പരലോകത്തും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന കൂട്ടുകാരൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താവും ചോദിച്ചാല് ഈ നന്മയിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. ആ കാര്യം തീർച്ചയാണ്. ഈ നന്മയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താ വെച്ചാല്, നമ്മൾ ആലോചിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സുല്ലാഹി സ്വല്ലാഹു സ്വലം പറഞ്ഞു, ഒരാൾ മരിച്ചു, അയാൾക്ക് വേണ്ടി 40 ആളുകൾ വൈത്യസ്കരിച്ചാൽ, വേറെ ചില രിവായത്തുകളിൽ 100 ആളുകൾ. എണ്ണത്തിൽ കാര്യമുണ്ടോ ചോദിച്ചാൽ എണ്ണത്തിൽ കാര്യമുണ്ട്, അത് വേറെ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. 40 ആളുകൾ അല്ലെങ്കിൽ 100 ആളുകൾ വേറെ രിവായത്ത് അനുസരിച്ചിട്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ അയാൾക്ക് വേണ്ടി മയ്യത്തിസ്കരിച്ചാൽ അവരുടെ ഷഫാഅത്ത് അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയല്ല. അങ്ങനത്തെ 40 ആളുകൾ അല്ലെങ്കിൽ 100 ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ എത്ര ആളുകളെ ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മുഅ്ഹിദീങ്ങളായ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകൾ. അപ്പൊ അത് അത്തരത്തിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാക്കിയെടുക്കണം. ഇതൊരു യാഥാർത്ഥ്യ പറയുന്നത്, കാരണം പലരെയും നമ്മൾ കാണുന്നില്ല നന്മയുടെ മാർഗത്തിൽ. അവരൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ദുനിയാവില്. അവർക്ക് എന്താ സംഭവിച്ചത്? ഒന്ന് പഠിച്ചു നോക്കി അവരെ കുറിച്ച്. അവരുടെ കമ്പനി മാറിപ്പോയതാണ്. ആ കമ്പനി മാറിയതോടുകൂടി എൽമിന്റെ മാർഗത്തിൽ നിന്ന് അവർ പോയി. നന്മയുടെ മാർഗത്തിൽ അവരെ കാണാതായി. ആദർശ പ്രബോധന രംഗത്ത് അവരെ കാണാതായി. വേറൊന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഏത് ഈ സുഗന്ധ വിൽപ്പനക്കാരന്റെയും കൊല്ലന്റെയും ഉദാഹരണം വിശദീകരിച്ചുകൊണ്ട് ഇമാം ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയണ, വഫീഹി ഫളീലത്തു മുജാലസത്തി സ്വാലിഹീൻ. ഈ ഹദീസിൽ എന്തുണ്ട്? സ്വാലിഹീങ്ങളോടൊപ്പമുള്ള ഇരുത്തത്തിന്റെ ശ്രേഷ്ഠത. വാഹിലുൽ ഖൈരി വൽ മുറൂഅത്തി വ മകാരിമിൽ അഖ്ലാഖി വൽ വറഇ വൽ ഇൽമി വൽ അദബി. നല്ല അദബുള്ള, ഇൽമുള്ള, ഭക്തിയുള്ള, ഉത്കൃഷ്ട സ്വഭാവങ്ങളുള്ള, മനുഷ്യത്വമുള്ള, ഖൈറ് ചെയ്യുന്ന ആളുകളോടൊപ്പമുള്ള കമ്പനിക്ക്, ആ കമ്പനിയുടെ ശ്രേഷ്ഠത പറയുന്ന, ആ ഫ്രണ്ട്ഷിപ്പിന്റെ ശ്രേഷ്ഠത പറയുന്ന ഇതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. വന്നഹി അൻ മുജാലസത്തി അഹ്ലിൽ ശരി വാഹിലിൽ ബിദായി, ബിദായത്തിന്റെ ആളുകളുടെ കൂടെ, ഷർറിന്റെ ആളുകളോട് കൂടെ ഇരിക്കുന്നതിനെ വിരോധിക്കുക, അതും ഈ ഹദീസിലുണ്ട്. ആരാ പറയുന്നത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയണ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണം. അതേപോലെ തന്നെ ഇബ്നു ഹജറും അതേപോലത്തെ ഒരു വ്യാഖ്യാനം ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു കവിത വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാലം മജിദ് ഖില്ലൻ തഖിയൻ ഫവഹദതി, ഇദാലം മജിദ് ഖില്ലൻ തഖിയ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടുകാരനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവെന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ചും പ്രവാസികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇവരുണ്ടാക്കുന്ന സ്വാധീനം ചിലപ്പോൾ നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല. 5 സെന്റ് പള്ളിക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരാള് അത് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചത് അവന്റെ കൂട്ടുകാരന്റെ പ്രേരണ കൊണ്ട. ഇങ്ങനെ എത്രയോ നന്മ അവർ നന്മയിൽ മുടക്കിക്കളയുന്ന അങ്ങനെയുള്ള ബന്ധങ്ങൾ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന അങ്ങനെയുള്ള ബന്ധങ്ങളെ ഇമാം ഷാഫി പറയാണ്, മുത്തക്കിയായ ഒരാളെ കൂട്ടുകാരനായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താണ്? ഫവഹദതി അലദ്ദു വാഷ്ഹാമിൻ ഖവിയിൻ വാഷ്റഹു, ദുർവൃത്തനായ ഒരു കൂട്ടുകാരനേക്കാൾ ഞാൻ എന്റെ അലദ്ദത്ത് ഞാൻ മാധുര്യം കാണുന്നത് ഏകാന്തതയിലാണ്. നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നതിലാണ് ഞാൻ ലദ്ദത്ത് കാണുന്നത്, അതിലാണ് എനിക്ക് മധുരമുള്ളത്. വാജിലിസു വഹദീലിൽ ഇബാദത്തി ആമിന അഖറുൽ ഐനി മിൻ ജലീസിൻ വഹാദിറുഹു, ഇബാദത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിർഭയനായിട്ട് ഒഴിഞ്ഞിരിക്കുന്നതാണ് ഈ ഞാൻ പേടിക്കുന്ന ഒരു കൂട്ടുകാരനേക്കാൾ, ഷെറ് ഭയപ്പെടുന്ന ഒരു കൂട്ടുകാരനേക്കാൾ എനിക്ക് കൺകുളിർമ്മയുണ്ടാകുന്നത് നിർഭയനായിട്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നതാണ്. ആരാ പറഞ്ഞത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ്. അതുകൊണ്ടാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ബഹജത്ത് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു, ഒരു മനുഷ്യന് അള്ള കൊടുക്കുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയൊരു നിഅമത്ത്, ഒരു മനുഷ്യന് അള്ള കൊടുക്കുന്ന ശിക്ഷകളിൽ ഒരു ശിക്ഷ. സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, മിന്നാ അള്ളാ മിനിഅമില്ലാഹി അലൽ അബ്ദിൽ മുഅ്മിനി, ഒരു മുഅ്മിനായ അബ്ദിന് അള്ള കൊടുക്കുന്ന നിഅമത്തുകളിൽ ഏറ്റവും അഅലം എന്താണ്? അന്നിവഫിഖഹു ലിസുഹ്ബത്തിൽ അഖിയാർ, നല്ല ഒരു കമ്പനി, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന് ഉള്ള തൗഫീഖ് കൊടുക്കുക എന്നുള്ളത്. കാരണം അവന്റെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവും. നേരെ തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വമിനു ഖൂബത്തിഹി ലി അബ്ദിഹി, അവന്റെ അടിമക്ക് അള്ള കൊടുക്കുന്ന അവന്റെ ഉഖൂബത്തിൽപ്പെട്ടതാണ്, അന്യബുത്തലിയഹു ബിസുഹ്ബത്തിൽ അഷറാർ, മോശം ആളുകളുടെ കമ്പനി കൊണ്ട് അവനെ പരീക്ഷിക്കുക എന്നുള്ളത്, മോശം കമ്പനി അവന് കൊടുക്കുക എന്നുള്ളത്. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി യുടെ ഒരു വാചകമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ചരിത്രത്തില് ഇബ്നു ഹിത്വാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇബ്നു ഹിത്വാൻ, ഇമ്രാൻ ഇബ്നു ഹിത്വാൻ. ആരാണ് ഇമ്രാൻ ഇബ്നു ഹിത്വാൻ? മിന താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് അദ്ദേഹം ആരായി എന്നറിയോ? ഖവാരിജുകളുടെ റയീസായി. ഖവാരിജുകളിൽ അറിയപ്പെട്ട ഷായറായി. ആര്? ഇബ്നു ഹിത്വാൻ, താബിഈങ്ങളിൽപ്പെട്ട ആളായിരുന്നു. അയാളെ പിന്നീട് ഖവാരിജുകളുടെ റയീസായി, ഖവാരിജുകളുടെ ഷായറായി. അറിയപ്പെട്ട ഖവാരിജ് കവിയാണ് ആര്? ഇബ്നു ഹിത്താൻ, ഇമ്രാൻ ഇബ്നു ഹിത്താൻ. അയാളുടെ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെങ്ങനെ അയാൾ ഖവാരിജായിന്ന് അറിയോ? ആലോചിക്കേണ്ട വിഷയമാണ്. അബ്ദുൽ മുത്തലിബ് അബൂ താലിബിന്റെ സംഭവം പറഞ്ഞല്ലോ, ഉഖബത്തുബ്നു അബി മുഅയ്ത്തിന്റെ ചരിത്രം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഒരു ചരിത്രമാണ് ഇമ്രാന്റെ ചരിത്രം. എന്തേ സംഭവിച്ചത്? അയാളൊരു ഖവാരിജിയനെ കല്യാണം കഴിച്ചു. ഖവാരിജികളിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു. വിവാഹം ചെയ്തപ്പോൾ പറഞ്ഞത് എന്താണ്? നമ്മളെ ചില ആൾക്കാർ പറയാലോ, കെട്ടിയിട്ട് നന്നാക്കുന്നുള്ളത്. അത് തന്നെ പറഞ്ഞു, കെട്ടിയിട്ട് നന്നാക്കുക. ആ റിപ്പോർട്ട് തന്നെ സിയറിൽ ഇമാം ദഹബി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത് അറിയോ? ഇമ്രാൻ പറഞ്ഞു എന്നാണ്. തസബജ ഇമ്രാനു ഖാരിജിയ, ഒരു ഖാരിജിയത്തിനെയാണ് ഇമ്രാൻ വിവാഹം ചെയ്തത്. വഖാല, കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞു, സഅറുദ്ദുഹ, ഞാൻ അഹ്ലു സുന്നത്തുക്ക് ഓളെ കൊണ്ടുവരും. ഖാല ഫസറഫതുഹു ഇലാ മദ്ഹബിഹ. അവസാനം സംഭവിച്ചെന്ന് വെച്ചാല് അവളുടെ മദ്ഹബിക്ക് ഇമ്രാൻ പോയി. ഇമ്രാൻ അവസാനം ഖവാരിജ് ചെയ്തു തുടങ്ങി. എത്രത്തോളം ചോദിച്ചാല് ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമ്രാനിലെന്ന്. ഇമ്രാനിലെന്ന് അത്രത്തോളം വലിയ ആലിമായിരുന്നു, വലിയ ആലിമായിരുന്നു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹദീസ് പോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഹദീസിന്റെ സ്ഥിതി എന്താണ്? അത് വേറെ നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ഹദീസുകളൊക്കെ അതിനെക്കുറിച്ച് എന്താ ഉലമാക്കൾ പറഞ്ഞത്? അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ട് സ്വീകരിക്കാൻ പറ്റുമോ? അതൊക്കെ വേറെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട സംഗതികളാണ്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഈ അഹ്ലു സുന്നയിൽപ്പെട്ട മിന താബിഈൻ എന്ന് പറഞ്ഞ ഈ ഇമ്രാൻ ഇബ്നു ഹിത്താൻ, അയാൾ ഖവാരിജായത് എങ്ങനെ? ഒരു സ്ത്രീയിലൂടെ. ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ നമ്മളത് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് ബഹുദൂരം വിദൂരത്തായി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ സൂക്ഷിക്കണം. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീന്റെ ഷർഹിൽ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല്, ഫൈദാ റായിത മിന അസ്ഹാബിക, നിന്റെ കമ്പനികളിൽപ്പെട്ട ആളെ നീ കാണുകയാണെങ്കിൽ, നിന്റെ സുഹൃത്തുക്കള്, അന്നഹും യദുല്ലൂനകാലിൽ ഖൈരി, അവർ നിനക്ക് ഖൈർ അറിയിച്ചു തരുന്ന ആളുകളാണെങ്കിൽ, വയുഈനുനകാലൈഹി, ഖൈറിന്റെ കാര്യത്തിൽ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നവരാണെങ്കിൽ, വൈദാ നസീത ദക്കറൂക, നീ വല്ല കാര്യവും മറന്നാൽ അവർ നിന്നെ ഓർമ്മപ്പെടുത്തും, ദീനിന്റെ വല്ല കാര്യങ്ങളൊക്കെ മറന്നുപോയാലും വിട്ടുപോയാലും നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ, വൈദാ ജഹിൽത അല്ലമൂക, നീ ജാഹിലാണെങ്കിൽ, നിനക്ക് വിവരമില്ലാത്തവനാണെങ്കിൽ, നിനക്ക് പഠിപ്പിച്ചു തരുന്ന ആളാണെങ്കിൽ, ഫസ്തംസിക് ബിഹുജ്സിഹിം വഅല്ലഹിം ബിനവാജിദ്, അവരുടെ പിന്നെ ആ അരയിലും മുറുകെ പിടിച്ചോ, അവരണപ്പലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചോ. അപ്പൊ അവരുടെ ഗുണങ്ങൾ പറഞ്ഞെന്താ? ഖൈർ അറിയിച്ചു തരിക, ഖൈറിന്റെ കാര്യത്തിൽ സഹായിക്കുക, മറന്നുപോയാൽ ഓർമ്മപ്പെടുത്തുക, വിവരമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക, അങ്ങനെയുള്ള ആളുകളെ മുറുകെ പിടിച്ചോ. ആരാ പറഞ്ഞത്? വിനോദ് സൈമി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെയുള്ള ആളുകളെ മുറുകെ പിടിച്ചോ. അത് ദുനിയാവിൽ നമ്മൾ ആലോചിക്കണം, അല്ലെങ്കിൽ നേരത്തെ പരലോകത്ത് നേരത്തെ പറഞ്ഞതുപോലെ വിലപിച്ചതുപോലെ വിലപിക്കേണ്ടി വരും. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗത്ത് പറയാണ് റിയാദ് സ്വാലിഹീന്റെ ചെറിയിൽ പറയാണ്, വൈദാർ ആയി തമീൻ അസ്ഹാബിക്ക, എന്നാൽ നിന്റെ ഫ്രണ്ട്ഷിപ്പ്, നിന്റെ കൂട്ടുകാര്, മൻഹുവ മുഅ്മിലുൻ വലാ യുബാലി ഹലക്തം ബഖീത, അവനൊരു അശ്രദ്ധനായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, നീ നശിച്ചാലും നീ ബാക്കിയായാലും ആൾക്കൊന്നുമില്ല, ബൽ റുബ്ബമായി അലി ഹലാക്കിക്ക, ചിലപ്പോൾ നിന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ആളായിരിക്കും, ഫഹദർഹു, അവന്റെ കാര്യത്തിൽ നീ പേടിച്ചോ, ഫൈന്നഹു സുമ്മുൻ നാഖിയ വലിയാദു ബില്ലാ ലാ തഖ്റബ ഹൗലായി ബലി ബുതഇദ് അൻഹും വഫർ വഫിർറ മിൻഹും ഫിറാറക മിനൽ അസദി. എന്താ പറഞ്ഞത്? ഇങ്ങനെ നീ നശിച്ചാല് അയാൾക്കൊന്നുമില്ല, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഇരിക്കുന്ന പല ആളുകൾക്കും. നമ്മളൊക്കെ വളരെ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലെ, എത്രയോ നന്മകളാണ് നമുക്കിങ്ങനെ നഷ്ടപ്പെടുന്നത് അറിയോ? ഇത്തരത്തിലുള്ള കൂട്ടുകാർ മുഖേന അവർക്ക് നഷ്ടമെന്നല്ലാതെ എന്താ പറയുക? അവരുടെ ജീവിതം വഴിമാറി സഞ്ചരിക്കുന്നത് അവർ പോലും അറിയുന്നില്ല. നന്മയുടെ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകുന്നത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയണത്, ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവരെ പേടിച്ചോ. എന്താ കാരണം ചോദിച്ചാല്, അവര് മാരക വിഷാണ്. സുമ്മുൻ നാഖി എന്ന് പറഞ്ഞാല് കൊടിയ വിഷത്തിനാണ് പറയുക. അത്തരത്തിലുള്ള സുഹൃത്തുക്കള്, കമ്പനി, ഫ്രണ്ട്ഷിപ്പ് വിഷാണ്, തനിച്ച വിഷാണ്. വലിയ വലിയ ബില്ല, അള്ളാഹുവിൽ ശരണം. ലാ തഖ്റബു ഹാവിലായി, അവരുടെ ഇവരുമായിട്ട് അടുക്കരുത്. ബലിം തഴുതാനും അവരിൽ നിന്ന് അകലം പാലിക്കണം. വഫിർമിൻഹും ഫിറാർക്കം എല്ലാ സതി, ഒരു സിംഹത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് പോലെ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് ഓടിപ്പോകണം എന്നിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ആര്? ഇബ്നു സമീം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹിന്റെ ഷറഹില് കാണാം. അപ്പൊ ഈ വിഷയത്തില് ഇങ്ങനെ ധാരാളക്കണക്കിന് ചരിത്ര സംഭവങ്ങൾ, ഹദീസുകൾ, അസറുകളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി മൊത്തത്തിൽ ചുരുക്കി ഫ്രണ്ട്സുകളെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. ചുരുക്കി അല്ലാസ്തിഖാഉ സലാസ, മൂന്ന് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുണ്ട്. അല്ലവ്വലു കൽ ഇദാ ഇലാ ബുദ്ധ മിൻഹു, ഒന്നാമത്തത് ഭക്ഷണം പോലെ. അവരെ നിർബന്ധ ഭക്ഷണം നിർബന്ധമല്ലേ? ഭക്ഷണം പോലത്തെ കുറച്ച് കൂട്ടുകാർ ലാബുദ്ധ മിനു, ഭക്ഷണ നിർബന്ധ ലാബുദ്ധ മിനു നിർബന്ധമാണ് ഭക്ഷണം പോലെ. രണ്ടാമത്തെ വസ്താനിക്ക ദവാ യഹ്താജു ഇലൈഹി വക്തിൻ ദൂന വക്തിൻ, മരുന്ന് പോലെ. രണ്ടാമത്തെ കൂട്ടുകാരൻ മരുന്ന്, ചില സന്ദർഭത്തിൽ ആവശ്യമുണ്ടാവും, ചിലപ്പോൾ സമയത്ത് ആവശ്യമുണ്ടാവില്ല. വസ്താനിച്ച് മൂന്നാമത്തത്, മൂന്നാമത്തെ ആള് കദ്ദാ ഇല യഹ്താജു ഇലൈഹി കത്തുൻ, രോഗം പോലെ. രോഗമായിരിക്കെങ്കിലും ആവശ്യമുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫലവ്വലു ഹുവൽ ജലീസു സ്വാലിഹ്, ഇതാണ്, അതായത് ഒന്നാമത്തതാണ് ആര്? ഇതാണ് അദ്ദേഹത്തിന്റെ മൂന്ന് കൂട്ടുകാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അവധിയിൽ ഒന്നാമത്തത് ആളാണ് ആര്? ഏത്? ഭക്ഷണം പോലെ. അവനാണ് അൽ ജലീസു സ്വാലിഹ്. അവനാണ് ആര്? നല്ല കൂട്ടുകാരൻ. അവരാണ് നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത്, അവരെ ഉണ്ടാകാൻ പാടുള്ളൂ. രണ്ടാമത്തെ വൽ വസാനിസു വൽ ജലീസു സു, മൂന്നാമത്തതോ അവൻ ജലീസു സു ആണ്, മോശം കൂട്ടുകാരനാ. ഏത്? രോഗം പറഞ്ഞല്ലോ. രോഗം നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? വേണ്ടേ വേണ്ട അല്ലേ, ഒരിക്കലും ആവശ്യമില്ല. ആ മോശം കൂട്ടുകാര് ഒരിക്കലും ആവശ്യമില്ല. വസാനി ഹുവൽ ജലീസു ലദി ബിഹി ബഅദു സിഫാതു സുഇ വലാക്കിൻ യുർത്തജ മിൻഹുൽ ഖൈർ, മൂന്നാമത്തെ ആളെന്താ വെച്ചാല് മരുന്ന് പോലെ, രോഗം ഉണ്ടാകുമ്പോഴേ മരുന്ന് കുടിക്കേണ്ടതുള്ളൂ. അയാളിൽ ചില സൂഇന്റെ ചില തിന്മകളൊക്കെ ഉണ്ടെങ്കിലും അയാളിലുള്ളത് എന്താണ്? ഹൈർ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് ഏത്? ഭക്ഷണം പോലെ. അത്തരത്തിലുള്ള കൂട്ടുകാരൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചീത്ത കൂട്ടുകാര് രോഗം പോലെയാണ്, അത് വേണ്ടേ വേണ്ട. ചീത്ത കൂട്ടുകാർ ഇതാണ് ഏത്? ആ മൂന്നാളുകളെ കുറിച്ച് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന് ഉലമാക്കൾ നൽകിയിട്ടുള്ള ശറഹ്. അപ്പൊ ഇതിൽ പറയും ഒരുപാട് കാണാം. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാല്, ആ ഹദീസാണ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാല്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കട്ടെ, ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരം കിട്ടുന്ന കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മരിക്കും. ആ മരിക്കുമ്പോൾ ഒരു തൗഹീദുള്ള ഒരു കൊച്ചു സംഘം, കുറച്ച് ആളുകൾ, അതേപോലെ തന്നെ നമ്മുടെ അഭാവത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടുകാർ. മുൻഗാമികളുടെ സലഫുകളുടെ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെന്ത് ചെയ്യും? അവർക്കൊരാവശ്യമുണ്ടെങ്കിൽ അവരുടെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കും. ആന്തിന കൂട്ടുകാരന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുസ്തജാബാണ്. കൂട്ടുകാരന്റെ അസാന്നിധ്യത്തിൽ ആ കൂട്ടുകാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതെന്താണ്? ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ? ചില ആൾക്കാർ അസൂയ കൊണ്ട് പ്രാർത്ഥിക്കാത്ത ആളുകളുണ്ടാവും. സലഫുകളെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാല്, അവർക്കൊരാവശ്യം നേരിട്ടാൽ സംഗതി പിന്നെ വന്നാൽ, അല്ലെങ്കിൽ അവരെന്താ ചെയ്യുക? അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. കാരണം എന്താ? അതേപോലെ മലക്കാമിയും പറയും, എന്താണോ പ്രാർത്ഥിക്കുന്നത് നിനക്കും അതേപോലെ കിട്ടട്ടെ എന്നുള്ളത് മലക്ക് പറയുന്നുള്ളതാണ്. അത് മുസ്തജാബത്താണ് ആ ദുആ എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടുകാർ നമുക്ക് എത്രണ്ടാവും? അങ്ങനത്തെ ഒരു കൂട്ടുകാരെ നമുക്ക് എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ? നമ്മുടെ അഭാവത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടുകാർ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന കൂട്ടുകാര്, അത്തരത്തിലുള്ള ഒരു ബന്ധം നമ്മളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഈ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടൽ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക. അവര് പിരിയുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ, വേറൊന്നുമില്ല. വേറെ ദുനിയാവിന്റെ താല്പര്യങ്ങളോ മറ്റുള്ള താല്പര്യങ്ങളോ ഒന്നുമില്ല. അവർ തമ്മിൽ ഭയങ്കര ഹുബ്ബാണ്. എന്തേ കാരണം? ഇബ്നു സമീൻ അതിനെക്കുറിച്ച് പറഞ്ഞു, അയാൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്, തൗഹീദ് ഉള്ള ആളാണ്, മുവഹ്ഹിദാണ്, സുന്നിയാണ്, അഹ്ലു സുന്നയാണ്. അപ്പൊ അയാളോട് തോന്നുന്ന ഒരു ഹുബ്ബ് അതാണെന്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അവര് പിരിയാണെങ്കിലും ആ മാർഗത്തിൽ തന്നെയായിരിക്കും അവര് പിരിയ, അതല്ലാത്തൊരു പിരിച്ചിൽ അവർ തമ്മിൽ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഷറഹി ബിനുസമി നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല കൂട്ടുകാരെ സമ്പാദിക്കാനും ആ തരത്തിലുള്ള കൂട്ടുകാർ ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള കൂട്ടുകാരെ സമ്പാദിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഫളക്കിന്റെ ഉമ്മയുടെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞ് ഉള്ള വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടായിരിക്കും. അല്ലാഹു അവർക്ക് മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹുവിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت